അധ്യായം 12, പേജ് 75. ശൈലജ സ്വീപ്പർ മേരിയെ അവിശ്വസിക്കുന്നു. ഓരോ പ്രസവം കഴിയുമ്പോഴും ഒരു ബക്കറ്റ് നിറയെ രക്തം, മറുപിള്ള, പൊക്കിൾകൊടി, സാനിറ്ററി നാപ്കിനുകൾ, ചോരയിൽ കുതിർന്ന പഴന്തുണികൾ, പഞ്ഞിക്കെട്ടുകൾ, മറ്റ് പ്രസവാവശിഷ്ടങ്ങൾ എന്നിവ എടുത്തുകൊണ്ടുപോയി ശൈലജ ഒരു വലിയ ക്ലോസറ്റിൽ ഒഴിച്ചു കളയുന്നു. ഉടനെ അടിയിൽ നിന്നൊരു വലിയ കൊടുങ്കാറ്റുയർന്നു വന്ന് അതിനെ വലിച്ചു താഴ്ത്തി കൊണ്ടുപോകുന്നു വലിയ ശബ്ദത്തോടെ. അത്ഭുതം! നനവിൻ്റെ ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ. ഇതെല്ലാം എവിടെ പോകുന്നു? ശൈലജ ചോദിച്ചു. ഭൂമിയുടെ അടിയിൽക്ക്, സ്വീപ്പർ മേരി പറഞ്ഞു. മേരി അതിൽ അത്ഭുതപ്പെടുന്നില്ല. ശൈലജ പുതിയ സ്റ്റാഫാണ്. അറപ്പോടെയാണ് അവൾ ലേബർ റൂമിൽ പ്രവേശിക്കുന്നത്. പേടിയോടെയാണ് അതിനുള്ളിൽ നടക്കുന്നത്. അവിടെ കാണുന്നതും കേൾക്കുന്നതും തൊടുന്നതുമൊക്കെ അവൾക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. പ്രസവത്തിൻ്റെ ഏറ്റവും നിർണായകമായ നിമിഷങ്ങളിൽ ഗർഭിണിയിൽ നിന്ന് പൊട്ടിപ്പിളരുന്ന വികൃതമായ അലർച്ച കേട്ട് കയ്യിലിരുന്ന ബക്കറ്റ് താഴെയിട്ട് അവൾ ഓടി മാറുന്നു. വേദന കൊണ്ട് കത്തുന്ന തുറന്നു വെച്ച ഒരു യോനിക്ക് മുന്നിൽ അവൾ തരിച്ചു നിൽക്കുന്നു. പൊക്കിൾകൊടിയുടെ വെളുത്ത വഴുവഴുപ്പ് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പെറ്റുവീണ കുട്ടിയിൽ നിന്ന് മുഖം തിരിക്കുന്നു. ഇതൊന്നും മേരിയെ ബാധിക്കില്ല. നീ ആ നിലം തുടക്കി വെണ്ണേ, രക്തം കിടക്കണ കണ്ടൂടെ. നിന്ന് കിണുങ്ങാണ്ട് ആ ബെഡ് പാൻ എടുത്തുകൊണ്ടേ നിന്ന് കിണുങ്ങാണ്ട് ആ ബെഡ് പാൻ എടുത്തുകൊണ്ട് കളയുവെണ്ണേ. ആ പെണ്ണിൻ്റെ 300 കുടം പൊട്ടിപ്പോയി വെള്ളം പോയ ഷീറ്റ് മാറ്റി വിരിക്കുവെണ്ണേ. സീനിയോറിറ്റിയുടെ ബലത്തിൽ മേരി കൽപ്പിച്ചുകൊണ്ടേയിരിക്കും. ശൈലജ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴാകട്ടെ താക്കീതുകളും ഉണ്ടാവും. 10-ാം ക്ലാസ് കഴിഞ്ഞ് ഒരു വെള്ളസാരിയും ചുറ്റി ആശുപത്രി പണിക്ക് വന്നാൽ പോരാ, പണിയെടുക്കണം. ഓരോ പ്രസവം കഴിയുമ്പോഴും പ്രസവമുറിയിൽ അതികഠിനമായ ഒരു നിശബ്ദത വന്ന് നിറയാറുണ്ട്. വേദനകളുടെ അറുതിയിൽ പ്രസവമേശയമേൽ തളർന്നുകിടക്കുന്ന സ്ത്രീയുടെ നെറ്റിയിലെ വിയർപ്പ് തുള്ളികൾ നോക്കിക്കൊണ്ട് അവരുടെ കുഴഞ്ഞ കാലിനടിയിൽ നിന്ന് ശൈലജ രക്തം വടിച്ചെടുക്കുന്നു. എന്നിട്ട് നിറഞ്ഞ ബക്കറ്റുമായി ക്ലോസറ്റിനടുത്തേക്ക് നടക്കുന്നു. ഓരോ തവണയും അത്ഭുതപ്പെടുന്നു. എങ്ങനെയാണ് ഇത്ര വേഗം ഭൂമി ഇതെല്ലാം വലിച്ചെടുക്കുന്നത്? നനവിൻ്റെ ഒരു പാടുപോലും അവശേഷിപ്പിക്കാതെ. ഭൂമിയല്ല, അറ്റൻഡർ വാസു പറഞ്ഞു. പിന്നെ അതിനൊക്കെ പിന്നാമ്പരങ്ങളുണ്ട്. നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല പെണ്ണേ. അറ്റൻഡർ വാസു മൂലം ശൈലജ സ്വീപ്പർ മേരിയുടെ വാക്കുകളെ അവിശ്വസിച്ചു. മറുപിള്ളകൾ ഭൂമിയുടെ ഉദരത്തിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നില്ല. അതൊരു ഭീമാകാരമായ കുഴലിലൂടെ ഒരിക്കൽ കൂടെ പുറന്തള്ളപ്പെടുകയാണ് ആദ്യ ജലവിശുദ്ധിയിലേക്ക്, ജഡമായി. അതിനാൽ ശൈലജ പിന്നാമ്പുറത്ത് കായലിനെയും ആശുപത്രിയെയും വേർതിരിക്കുന്ന കൂറ്റൻ കരിങ്കൽ കെട്ടിൻ്റെ പടികൾ കയറി ഇറങ്ങിത്തുടങ്ങി. പകുതി പടികൾ കയറിയപ്പോൾ തന്നെ അവളുടെ കൈയും കാലും വിറച്ചു. കാറ്റും അവളെ പ്രതിരോധിച്ചു. പടികൾ കുത്തനെയുള്ളതും വീതി കുറഞ്ഞതുമായിരുന്നു. 10-20 പടികൾ കൂടി കയറാൻ ബാക്കിയുള്ളപ്പോൾ ഒരു സെക്യൂരിറ്റി ഗാർഡ് അവളെ കണ്ടുപിടിച്ചു. കരിങ്കൽ കെട്ടിൽ ഏകാന്തയായി കൂറ്റൻ്റെ ഒരു വെള്ളഞ്ഞാറ പക്ഷി എന്നാണ് അയാൾ ആദ്യം കരുതിയത്. അടുത്ത നിമിഷത്തിൽ അയാൾ ഉറക്കെ വിളിച്ചു കൂവുകയും തുടരെ തുടരെ വിസിലൂതുകയും ചെയ്തു. ശൈലജയെ കാറ്റു പിടിച്ചിരുന്നു. സെക്യൂരിറ്റി ഗാർഡിൻ്റെ നിലവിളികളെ താഴേക്ക് ചവിട്ടിത്തുള്ളി അവൾ കരിങ്കൽ കെട്ടിൻ്റെ നെറുകയിലേക്ക് പൊത്തിപ്പിടിച്ച് കയറി. ഇപ്പോൾ അവൾക്കും ഇതെ ആകാശം മാത്രം, കാൽക്കീഴിൽ അനന്തമായ ജലരാശി മാത്രം. കാറ്റിൽ അവളുടെ വസ്ത്രങ്ങൾ വിടരുന്നു, മുടി ചിതറുന്നു, ദേഹമുലയുന്നു. സെക്യൂരിറ്റി ഗാർഡ് കരുതിയത് എത്ര ശരി! ശൈലജ ചിറക് വിടർത്തുന്ന ഒരു വെള്ളഞ്ഞാറ. അവളിപ്പോൾ താഴേക്ക് പറക്കും. സെക്യൂരിറ്റി ഗാർഡ് കിടന്ന ഓട്ടമാണ്. ഏയ്, ആരാത്? താഴെ ഇറങ്ങ്. എന്താ കാട്ടണേ? താഴെ ഇറങ്ങാൻ! അയാൾ തൊണ്ട പൊട്ടി വിളിക്കുന്നു. കാറ്റയാളുടെ വാക്കുകൾ പിടിച്ചെടുത്ത് വലിച്ചെറിഞ്ഞതിനാൽ ശൈലജയ്ക്കൊന്നും കേൾക്കേണ്ടി വന്നില്ല. അല്ലെങ്കിൽ തന്നെ സെക്യൂരിറ്റി ഗാർഡുകളോ അവരുടെ വിസിലുകളോ ഓടിക്കൂടുന്ന ആൾക്കാരോ ആശുപത്രി അധികൃതരോ ഒന്നുമല്ല ഇപ്പോൾ ശൈലജയുടെ പ്രശ്നം. സംശയം നിവർത്തി വരാൻ ശൈലജ ജലഹൃദയത്തിൽ കണ്ണാടി നോക്കുകയാണ്. ഒന്നും തെളിയുന്നില്ലല്ലോ ദൈവമേ. ആകാശമില്ല, മേഘങ്ങളില്ല, നിറഞ്ഞു കത്തുന്ന സൂര്യനുമില്ല, കാളിമയാർന്ന് ജലഹൃദയം. ശൈലജ, അത് സ്വീപ്പർ മേരിയുടെ വിളിയാണ്. വല്ലാത്ത കാറ്റാ പെണ്ണെ, നിന്നെ ഉന്തി മറിച്ചിടും. എന്ത് കൂത്ത് കാണാനാ നീ അതിൻ്റെ മുകളിൽ കയറി നിൽക്കണേ? താഴെ ഇറങ്ങടി, നുണച്ചി. അവളുടെ എല്ലാ വാക്കുകളും എല്ലാ മുന്നറിയിപ്പുകളും ഞാൻ അവിശ്വസിക്കുന്നു. വെള്ളത്തിൽ കിടന്ന് ചീഞ്ഞളിയുകയാണ് മറുപിള്ളകൾ. മണ്ണിൽ അവ മറുവ് ചെയ്യപ്പെട്ടില്ല. മരങ്ങൾക്ക് വളമായതുമില്ല. മറുപിള്ളകൾ മാത്രമല്ല, അലസിപ്പിക്കപ്പെട്ട ഭ്രൂണങ്ങളുമുണ്ട്. ചില ബക്കറ്റുകളിൽ ശൈലജ ഭ്രൂണങ്ങളെയും വഹിച്ചിരുന്നു. അമ്മേ, എനിക്ക് ഭൂമിയെ തൊടണം. ക്ലോസറ്റിലേക്ക് കമഴ്ത്തും മുമ്പ് അവർ ശൈലജയോട് അപേക്ഷിച്ചു. ഞാൻ നിങ്ങളുടെ അമ്മയല്ല. ഒരൊറ്റ കമഴത്തിന് ശൈലജ അവരെ കൊടുങ്കാറ്റിന് കൊടുത്തു. നിമിഷങ്ങൾക്കുള്ളിൽ അമ്മയുടെ ഉദരത്തിൻ്റെ പാപക്കറ പോലും അവശേഷിപ്പിക്കാതെ അവയെല്ലാം വലിച്ചെടുക്കപ്പെട്ടു. വയറൊഴിഞ്ഞ് വൃത്തിയായവൾ സമാധാനത്തോടെ കിടക്ക വിട്ടു പോകുമ്പോൾ ശൈലജ ക്ലോസറ്റിനകത്തേക്ക് നോക്കി വിളിച്ചു ചോദിച്ചു, ആ പോണത് ആരുടെ അമ്മയാ? വെള്ളത്തിനു മീതെ ദൈവത്തിൻ്റെ വിരലുകൾ താളം പിടിക്കുമ്പോഴാണ് ഓളങ്ങളുണ്ടാകുന്നതെന്ന് ശൈലജയ്ക്കറിയാം. സ്വീപ്പർ മേരിയുടെ വിശ്വാസം അവളെ രക്ഷിക്കട്ടെ. വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന വിരലുകൾ ദൈവം പിൻവലിച്ചു കഴിഞ്ഞു. ഇനി ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ചോർത്ത് ശൈലജ നടുങ്ങുന്നു. കാറ്റ് ദുഷിച്ച മണം പേറി കനമുള്ളതായിരുന്നു. മൃതഭ്രൂണങ്ങൾക്കും മറുപിള്ളകൾക്കും കൂട്ടായി ശൈലജ കണ്ടു. പല പഴുതുകളിലൂടെ ഇളകി വരികയാണ് പഴുപ്പ്, ജീർണത, അറ്റുപോയ അവയവങ്ങൾ, ചലമൊഴുകുന്ന തുണികൾ, കട്ട രക്തം, ദുഷിച്ച കഫം, രാസവസ്തുക്കൾ, പ്ലാസ്റ്റിക് കുപ്പികൾ, കവറുകൾ, ചപ്പുചവറുകൾ. ശൈലജയ്ക്ക് കഠിനമായ ദാഹം തോന്നി. തൊണ്ട വരളുകയും ചുണ്ടുണകുകയും ചെയ്തു. അവളാകെ വിയർത്തു. സെക്യൂരിറ്റി ഗാർഡുകൾ ശ്രമപ്പെട്ട് കയറി വരുന്നുണ്ടായിരുന്നു. കുത്തനെയുള്ള വീതി കുറഞ്ഞ പടികളിൽ അവർ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സൂക്ഷിച്ചോ, അവൾ എടുത്തു ചാടും, കരുതി കൂട്ടിയിട്ട് അവളുടെ നിൽപ്പ്. താഴെ നിന്ന് ആളുകൾ വിളിച്ചു പറയുന്നത് ശൈലജയ്ക്ക് കേൾക്കാം. വാക്കുകളേക്കാൾ അതൊരാരവമായിരുന്നു. കരിങ്കൽ കെട്ടിൻ്റെ മീതിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുന്നവളോടുള്ള പലവിധ പ്രതികരണങ്ങൾ ചേർന്ന ആരവം. നമുക്കും നമ്മുടെ തലമുറകൾക്കും ജീവിക്കാനുള്ളത് വെള്ളത്തിൽ കിടക്കുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസം തകർക്കപ്പെട്ട് അവൾ ആ കരിങ്കൽ കെട്ടിൽ മുട്ടുകുത്തി വീണു. അവൾ കീഴടങ്ങിയെന്ന് താഴെ നിൽക്കുന്നവർ വിളിച്ചു പറഞ്ഞു, ഇനി പിടിച്ചോ, പിടിച്ചിറക്കിക്കോ. ആളുകൾ സെക്യൂരിറ്റി ഗാർഡുകളെ പ്രോത്സാഹിപ്പിച്ചു. പേടിക്കുട്ടിയായിരുന്നു ശൈലജ, മാർക്കോസ് പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, ഭൂമിയെ നോക്കൂ. ആളുകളെല്ലാവരും വൃത്തികേടുകൾ വലിച്ചെറിയുന്നു. ഭൂമിയോ? പൂക്കളും കായ്ക്കളും പഴങ്ങളും നെല്ലും ഗോതമ്പും തിരിച്ചു തരുന്നു. അവൾക്ക് കരച്ചിൽ വന്നു. പിന്നെ എത്രയോ ദിവസം വെളുക്കിരിക്കുമ്പോഴും മൂത്രമൊഴിക്കുമ്പോഴും കൊച്ചു ശൈലജ ഭൂമിയെ ഓർത്ത് വേദനിച്ചു. അമ്മ ആശ്വസിപ്പിച്ചു, തീറ്റവും മൂത്രവും ഭൂമിക്ക് വളാണ്, മോള് ധൈര്യമായിട്ട് അപ്പീട്ടോ. സെക്യൂരിറ്റി ഗാർഡുകൾ കിതച്ചുകൊണ്ട് കയറി വന്നു. ചാടിച്ചാവാൻ നോക്കുക നീയ്. അതിലൊരുത്തൻ്റെ കൈ അവളുടെ ചെകിട്ടത്ത് വീണു. മറ്റേയാൾ അവളുടെ കൈ ബലമായി പിടിച്ചു തിരിച്ചു. നടക്കടി. ശൈലജയുടെ ദാഹം കഠിനമായി. വെള്ളം, അവൾ പെറുപെറുത്തു. വെള്ളം. കയ്യും കാലും തൂക്കിപ്പിടിച്ചാ വെള്ളത്തിലേക്ക് എറിയ വേണ്ടേ? പണ്ടാരം മനുഷ്യന് പണിയുണ്ടാക്കാൻ. രണ്ട് ചിറകുമരിയപ്പെട്ട രോഗാതുരയായ ഒരു ഞാറപ്പക്ഷിയെ പോലെയാണ് ശൈലജ. ചാടിച്ചാടാൻ അനുവദിക്കാതെ മുന്നിലും പിന്നിലും നിന്നുകൊണ്ട് സെക്യൂരിറ്റി ഗാർഡുകൾ അവളെ താഴെ ഇറക്കാൻ തുടങ്ങി. ദൈവമേ, പകൽ മറയുകയാണ്. ശൈലജ പിറുപിറുത്തുകൊണ്ടിരുന്നു. രാത്രിക്ക് എന്നോട് എന്താവും പറയാനുള്ളത്? ഇതിന് വട്ട, സെക്യൂരിറ്റി ഗാർഡുകൾ തീർച്ചപ്പെടുത്തി. അങ്ങനെയാണ് ശൈലജയ്ക്ക് ആശുപത്രി ജോലി നഷ്ടപ്പെട്ടത്.